ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم وما كنت ترجو ان يلقى اليك الكتاب الا رحمه من ربك فلا تكونن ظهيرا للكافرين بريم الله സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിലുടനീളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. പ്രത്യേകിച്ചും ഫിത്നകൾ നിറഞ്ഞ ഈ കാലത്ത് അതിയായ ജാഗ്രത പുലർത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട സംഗതികളുടെ ഒരു തുടക്കം എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഒരു ലഘു പരിചയവും ഇന്ന് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് എങ്ങനെയാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത് എന്ന കാര്യവും സൂറത്തുകളുടെ എണ്ണം, മക്കിയ സൂറത്തും മദനിയ സൂറത്തും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ടാണ് ഖുർആൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെടാതെ ഘട്ടം ഘട്ടമായി അള്ളാഹു അവതരിപ്പിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയായി ഇന്നും ചില കാര്യങ്ങൾ പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. താരിഖുൻ നുസൂൽ, ഖുർആൻ അവതരണത്തിന്റെ ചരിത്രം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിലാണ് ഖുർആൻ അവതരിച്ചു തുടങ്ങിയത്. പിന്നീട് അവിടുന്ന് വഫാത്താകുന്ന 63 വയസ്സുവരെയും അത് നീണ്ടു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആൻ അവതരണത്തിന്റെ തുടക്കത്തെക്കുറിച്ച് മദ്രസയിൽ വെച്ചൊക്കെ കഥ കേട്ടതുപോലെ, റസൂലുള്ള ഹിറാ ഗുഹയിൽ പോയിരുന്നതും ജിബ്രീൽ വന്നതും ഇഖ്റാ ബിസ്മി ഓതിക്കൊടുത്തതുമൊക്കെ പണ്ട് മുതൽക്കേ ഓരോ മുസ്ലിം കേട്ടറിഞ്ഞിരിക്കും. പക്ഷെ അത് സഹീഹായ ഹദീസിലൂടെ വ്യക്തമായി വന്നിട്ടുള്ള ലഫ്ളുകൾ എന്താണ് അത് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതിന്റെ ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ നിന്ന് തന്നെ വായിക്കാം. സഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ അധ്യായം തന്നെ വഹീന്റെ തുടക്കം, കിതാബു ബദുൽ വഹി എന്നാണ്. അതിൽ 1-ാമത്തെ ബാബ് കൊടുത്തിട്ടുള്ളത് കൈഫ കാന ബദുൽ വഹീല റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹീന്റെ ആരംഭം എങ്ങനെയായിരുന്നു. അതാണല്ലോ ഖുർആൻ അവതരണത്തിന്റെ തുടക്കം. നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. അവർ പറഞ്ഞു, അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിനൽ വഹീ അർറുയ സ്വാലിഹത്തു ഫിന്നൗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹീൽ നിന്നും ആദ്യമായി ആരംഭിച്ചത് നല്ല സ്വപ്നങ്ങളായിരുന്നു, ഉറക്കത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണുക. ഏതൊരു സ്വപ്നം കണ്ടാലും അത് പ്രഭാതം പോലെ അത് പ്രത്യക്ഷമായി സത്യമായി പുലരുന്നത് റസൂലുള്ളാഹി കാണാമായിരുന്നു. അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ പ്രഭാതോദയം പോലെ സത്യസന്ധമായി പുലരുക എന്നതായിരുന്നു വഹീന്റെ തുടക്കം. തുമ്മഹുബ്ബിബ ഇലൈഹിൽ ഖലാ, പിന്നെ പിന്നെ റസൂലുള്ളാഹിക്ക് ഏകാന്തവാസം ഇഷ്ടമായി തുടങ്ങി ഒറ്റയ്ക്കിരിക്കാൻ. വകാന യഖ്ലു ബിഗാരി ഹിറാ, മക്കയിലുള്ള ഹിറാ മലയിലെ ഒരു മാളത്തിൽ ഹിറാ ഗുഹയിൽ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. ഫയതഹന്നസു ഫീഹി വഹുവ തഅബ്ബുദ്, മുമ്പേയുള്ള അവിടെ ജാഹിലിയ കാലത്തുള്ള ശീലമനുസരിച്ച് തന്നെ ഒറ്റയ്ക്കിരുന്ന് ആരാധനാ നിമഗ്നനായി കഴിച്ചുകൂട്ടുകയായിരുന്നു. അല്ലാതെ വെറുതെ എന്തെങ്കിലും സമനില തെറ്റിയിട്ട് വേറിട്ടിരിക്കുന്ന പോലെയല്ല. ഒറ്റയ്ക്കിരിക്കുന്നത് ഇബാദത്തുകൾക്ക് വേണ്ടിയായിരുന്നു. എത്രയോ ദിവസങ്ങൾ നീളുന്ന ഏകാന്തവാസം, അത്രയും ദിവസം വീട്ടിൽ പോകില്ല. വീട്ടിൽ പോകാതിരിക്കാൻ ആവശ്യമായ ഭക്ഷണം കൂടെ കരുതിയിട്ടാണ് അദ്ദേഹം മിഹ്റാഗുഹയിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഭക്ഷണം തീരുമ്പോൾ വീണ്ടും ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങിപ്പോകും. എന്നിട്ട് വീണ്ടും പാഥേയവുമായി അതുപോലെയുള്ള ഒരു ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ഭക്ഷണവുമായിട്ട് വരും. അങ്ങനെ ഹിറാഗുഹയിൽ ഏകാന്തമായിരിക്കുന്ന ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ സത്യദൂതൻ ജാഅഹുൽ മലക്ക്, അദ്ദേഹത്തിന് സത്യം വന്നെത്തി, അഥവാ മലക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ഫഖാൽ ഇഖ്റ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇഖ്റ, നീ വായിക്കുക എന്ന് പറഞ്ഞു. ഖാല മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കുന്നവനല്ല, വായന പഠിച്ചിട്ടുള്ള ആളല്ല ഞാൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായി, നമുക്ക് എല്ലാവർക്കും അറിയാം, എഴുത്തുമായും അറിയാത്ത നിരക്ഷരനായിരുന്നു. ഫാഖദനി വഖത്തനി, അപ്പോൾ ആ ജിബ്രീൽ തന്നെ എന്നെ അണച്ചുപിടിച്ചു, എന്നെ അമർത്തിപ്പിടിച്ചു, എന്താണ് ആശ്ലേഷിച്ചു. ഹത്ത ബലഗ മിന്നി അൽജുഹ്, ഞാൻ അങ്ങേറ്റം പ്രയാസപ്പെട്ടു ക്ലേശിച്ചു പോയി. തുമ്മാ അർസനി, എന്നെ പിടിവിട്ടുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഇഖ്റ, നീ വായിക്കുക. ഖുൽതു മാ അന ബിഖാരിഇൻ, അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ വായന ശീലിച്ച ആളല്ല, ഞാൻ വായിക്കുകയില്ല. ഫാഖദനി വഖത്തനി സാനിയ, രണ്ടാമതും അദ്ദേഹം എന്നെ പിടിച്ചു, എന്നെ കൂട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. ഹത്ത ബലഗ മിന്നി, ഞാൻ ഏറെ പ്രയാസപ്പെടുവോളം. തുമ്മാ അർസനി, പിന്നെയും പിടിവിട്ടുകൊണ്ട് പറഞ്ഞു, ഇഖ്റ, നീ വായിക്ക. വീണ്ടും മൂന്നാമതും അതേ ചോദ്യം മറുപടി തന്നെ ആവർത്തിച്ചപ്പോൾ മൂന്നാമതും അണച്ചു പിടിച്ചു. എന്നിട്ട് വിട്ടുകൊണ്ട് എന്ന് ഓതിക്കൊടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോതി മാലം യഅലം വരെ. ഇഖ്റാ ബിസ്മിയിലെ ആദ്യത്തെ വചനങ്ങൾ ഇതായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം ഇത് സഹീഹുൽ ബുഖാരിയിൽ വ്യക്തമായി വന്നിട്ടുള്ള ഹദീസാണ്. മുമ്പൊക്കെ ചില ആളുകൾ കഥ കേട്ടതുപോലെ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതങ്ങനെ തന്നെ കേട്ടിട്ടുള്ളത് ഹദീസിലുണ്ടോ എന്നൊന്നും പല ആളുകൾക്കും അല്ല, വ്യക്തമായി ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്, അല്ലാതെ കഥ പറയുന്നല്ല. ഇനി വചന ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്. ഖറജ അബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജു ഫുഫു ആദഹു, ഹൃദയം പിടക്കുന്നവനായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്തുകളുമായി വീട്ടിലേക്ക് മടങ്ങി. ഫദഖല അലാ ഖദീജ ബിന്തു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജ റസൂലുള്ളാഹിന്റെ പത്നി, ആദ്യ ഭാര്യ, അദ്ദേഹത്തെ അവരുടെ അടുത്തേക്ക് പ്രവേശിച്ചു. ഫഖാല ജമ്മിലൂനി ജമ്മിലൂനി, നിങ്ങൾ എന്നെ പുതപ്പിക്കൂ, നിങ്ങൾ എന്നെ പുതപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി പേടിച്ച് പനിക്കുന്നത് പോലെ. ഫസമ്മനൂഹു ഹത്താ ദഹബ അൻഹു റൗഉ, അങ്ങനെ അവർ അദ്ദേഹത്തെ പുതപ്പിച്ചു, അദ്ദേഹത്തെ ഭയം നീങ്ങുവോളം. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ, അപരിചിതനായ ഒരാൾ വന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കാണിക്കുമ്പോ സ്വാഭാവികമായും പേടിച്ചു പോകും. പേടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഖദീജ ബീവിയോട്, ഭാര്യയോട് പറഞ്ഞു. ലഖദ് ഖശീതു അലാ നഫ്സി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേടിച്ചു പോയി. എന്താണ് ആ പേടിച്ചത് എന്നതിനെ പറ്റി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ പേടിയുടെ കാഠിന്യം കാരണം ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിച്ചു എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വല്ല രോഗവും പിടിപെടുമോ എന്ന് പേടിച്ചു, അല്ലെങ്കിൽ ഞാൻ നിത്യരോഗിയായി പോകുമോ എന്ന് പേടിച്ചു. ഇതാണ് അതിൽ ഏറ്റവും റാജിഹായ അഭിപ്രായമെന്ന് അസ്കലാനി, ഇബ്നു അസ്കലാനി ഫതുഹുൽ ബാരിയിൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഫഖാലത്ത് ഖദീജ, ഖദീജ ബീവി വളരെ പക്വതയുള്ള ഒരു പത്നിയായിരുന്നു. ഭർത്താവിന് ബേജാറ് വരുമ്പോ താനും ബേജാറായി അവതം കെട്ട് വീണ് ഇനിയെന്താ കാട്ടുക എന്നും പറഞ്ഞിട്ട്, അങ്ങനെയല്ല, പെണ്ണ് സമാധാനിപ്പിക്കുക ചെയ്ത്, ഭാര്യ സമാധാനിപ്പിക്കുന്നു റസൂലുള്ളാനെ, അങ്ങനെയൊന്നല്ല, വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിന്ദിക്കുകയില്ല. ഇന്നക ലതസ്ലു റഹം, തീർച്ചയായും താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, വിഷമിക്കുന്ന ആളുകളുടെ ഭാരം ഏറ്റെടുക്കുന്ന ആളാണ്. വതുക്സിബുൽ മഅദൂമ, ഇല്ലാത്തവന് വല്ലതും സമ്പാദിച്ചു കൊടുക്കുന്ന, നേടിക്കൊടുക്കുന്ന ആളാണ്. വതഖ്രി ളൈഫ, താങ്കൾ അതിഥിയെ സൽക്കരിക്കുന്ന ആളാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, കാലവിപത്തുകൾ വന്ന് വിഷമിക്കുന്ന ആളുകളെ താങ്കൾ സഹായിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളെ അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിന്ദിക്കുകയോ വിഷമിപ്പിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞു. ഫൻസലഖത് ബിഹി ഖദീജത്തു ഹത്താ അതത് ബിഹി വറഖത് ബിൻ നൗഫൽ, അങ്ങനെ ഖദീജ ബീവി അവരെ, നബിയെയും കൂട്ടി വറഖത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട, അവരൊരു സഹോദരപുത്രനാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനിയായിരുന്നു എന്ന അന്നത്തെ ക്രിസ്ത്യാനികളുടെ പിഴച്ചവാദങ്ങളൊന്നും ഇല്ലാത്ത, ഈസാ നബിയിൽ വിശ്വസിക്കുന്ന
ഇഞ്ചിയില് അബ്രാനി ഭാഷയിൽ നിന്നും അറബിയിലേക്ക് എഴുതിയിരുന്ന എഴുതിയെടുത്തിരുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടില്ല. അങ്ങനെയുള്ള വറഖത്ത് ബിൻ ഔഫൽ ഇബ്നു അമ്മി ഖദീജ വകാന അംറാ ഖദ തനസ്സറ ഫിൽ ജാഹിലിയ ജാഹിലിയ കാലത്ത് ക്രിസ്ത്യാനിയായി ജീവിച്ച ആളായിരുന്നു അദ്ദേഹം. വകാന ശൈഖൻ കബീറൻ ഖദ ആമിയ അദ്ദേഹം പ്രായമേറെ ചെന്ന് അന്ധനായി മാറിയ അവസ്ഥയിലായിരുന്നു. ഫഖാലത്ത് ലഹു ഖദീജ ഖദീജ ബിവി അദ്ദേഹത്തോട് പറഞ്ഞു ഇബ്നു അമ്മി ഇസ്മാ മിൻ ഇബ്നി അഖീ സഹോദര പുത്ര താങ്കളുടെ സഹോദരനിൽ നിന്ന് പറയുന്നതൊന്ന് കേൾക്കൂ. ഫഖാൽ ലഹു വർഖയബ്നു അഖീ മാദാ തരാ സഹോദര പുത്ര നീ എന്താണ് കണ്ടത് ഒന്ന് പറയൂ. ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ മാറാ താൻ കണ്ട വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തോട് വറഖത്ത് ബിൻ ഔഫലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തു. ഫഖാൽ ലഹു വറഖ ഇത് കേട്ടപ്പോൾ പൂർവകാല വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ള മൂസാ നബിയെക്കുറിച്ചും ഈസാ നബിയെക്കുറിച്ചും തൗറാത്തിനെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും ഒക്കെ അറിയുന്ന അദ്ദേഹം പറഞ്ഞു ഹാദൻ നാമൂസ് അല്ലദീ നസ്സലല്ലാഹു അലാ മൂസാ മൂസാ നബിയുടെ മേൽ അള്ളാഹു ഇറക്കിയ അതേ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞ മലക്കിനെ പറ്റിയാ പറയുന്നത് അദ്ദേഹം തന്നെയാണ് താങ്കൾ അടുത്തും വന്നിട്ടുള്ളത്. യാ ലൈതനി ഫീഹാ ജദഅൻ ലൈതനി അകൂനു ഹയ്യൻ ഇദി യുഖ്രിജുക ഖൗമുക നിങ്ങളുടെ ആളുകൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. അന്ന് ശക്തനായ ഒരു യുവാവായി ജീവനോടെ ഞാൻ ഇരിക്കുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. താങ്കൾ ഈ ദൈവത്തുമായി രംഗത്ത് വന്നാൽ താങ്കളുടെ നാട്ടുകാർ താങ്കളെ പുറത്താക്കും. അന്ന് താങ്കളെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖരിജിയ റസൂൽ അത്ഭുതത്തോട് ചോദിക്കൂ ഇവരെന്നെ പുറത്താക്കുവോ. അൽ അമീൻ എന്ന് വിളിച്ച് കണ്ണിലുണ്ണിയെ പോലെ കാണുന്ന നാട്ടുകാര് കുറച്ചു കാലം കഴിയുമ്പോൾ ദൈവത്തുമായി താൻ രംഗത്ത് വന്നാൽ പുറത്താക്കുമെന്ന ഒരു മുന്നറിയിപ്പ് ഒരു ദീർഘ വീക്ഷണമാണ് ആരിവിടെ പറയുന്നത്. വറഖത്ത് ബിൻ ഔഫ് ഇത് വിശ്വസിക്കാൻ കഴിയും. അവരെന്നെ പുറത്താക്കുമെന്നാ ചോദിച്ചത്. ഖാല നഅം അതെ പുറത്താക്കും. ലം യഅതി റജുലുൻ ഖത്തു ബിമിത്ലി മാ ജിഇതവി ഇല്ലാ ഊദിയ താങ്കൾ ഈ കൊണ്ടുവന്നതുപോലുള്ള സന്ദേശവുമായി ഏതൊരാൾ മനുഷ്യ ചരിത്രത്തിലുടനീളം നോക്കിയാൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ എതിർക്കപ്പെട്ടിട്ടുണ്ട്, അവരോടൊക്കെ ശത്രുത കാണിക്കപ്പെട്ടിട്ടുണ്ട്. വൈൻ യുദ്രിക്കിനി യൗമ കൻസുർക നസ്റ മുഅസ്സറ ആ ദിവസം ഞാൻ നിങ്ങൾ ആ കാലവുമായി ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിൻബലം നൽകുന്ന ഒരു സഹായിയായി നിങ്ങളെ സഹായിക്കുന്നതാണ്. തുമ്മലം യൻഷബ് വറഖ അൻ തൂഫിയ പക്ഷെ കുറച്ച് കാലം ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വറഖത്ത് ബിൻ ഔഫൽ വഫാത്തായി മരിച്ചുപോയി. വഫാത്തുൽ വഹ്യു പിന്നീട് വഹ്യു നിലച്ചു. ഇതാണ് ബുഖാരിയിലെ മൂന്നാമത്തെ ഹദീസാണ്, സഹീഹുൽ ബുഖാരിയിലെ മൂന്നാമത്തെ നമ്പർ ഹദീസാണ് ഞാനിപ്പോൾ വായിച്ചു വിശദീകരിച്ചത്. അപ്പോ വ്യക്തമായി ഹദീസിൽ ഖുർആനിന്റെ അവതരണത്തിന്റെ ചരിത്രം വ്യക്തമായി തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോ ജനിച്ചു വളർന്ന് 40 വയസ്സുവരെ ജീവിച്ചത് മക്കത്താണ്. 40 വയസ്സിനോടടുത്താണ് ഏകാന്തവാസം ഇഷ്ടപ്പെട്ടതും അങ്ങനെ അദ്ദേഹം ഇറാഖുഹയിലേക്ക് പോയതും. ഈ സംഭവം റമദാനിലായിരുന്നു എന്ന് നമുക്കറിയാം. ഷഹ്ർ റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് റമദാൻ മാസത്തിലാകുന്നു എന്ന് പറയുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ്. അത് ലൈലത്തുൽ ഖദർ എന്ന മഹത്വത്തിന്റെ രാത്രിയിലായിരുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഈ ഖുർആനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാകുന്നു എന്ന ആയത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സംഭവം ഏതൊരു മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം. പിന്നീട് കുറച്ചു കാലത്തേക്ക് ഏതാനും ദിവസങ്ങൾ എന്ന് പറയുന്നു, ചില മുർസലായ റിപ്പോർട്ടുകൾ രണ്ടിലധികം വർഷം എന്ന് പറയുന്നു, അത് അത്ര ശരിയല്ലെങ്കിലും കുറച്ച് സമയത്തേക്ക് പിന്നീട് ഖുർആന്റെ അവതരണം നിലച്ചു. ഫത്രത്തുൽ വഹി വഹി നിലച്ച ഇടവേള എന്നാണ് ഇതറിയപ്പെടുന്നത്. വഹി നിലച്ചപ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹിക്ക് ദുഃഖമുണ്ടായി, വിഷമമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, നിന്റെ ശൈത്താൻ നിന്നെ ഉപേക്ഷിച്ചതുപോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് സുഖമില്ലാത്തത് കൊണ്ട് രണ്ട് ദിവസത്തോ മൂന്നോ ദിവസം റസൂൽ തഹജ്ജുദിന് എണീറ്റില്ല. അപ്പോഴാണ് ഈ സ്ത്രീ വന്നു, നിന്റെ ശൈത്താൻ എന്നുള്ള ജിബ്രീലിനെ പറ്റി കളിയാക്കിക്കൊണ്ട് പറയുന്നത് കാഫിറത്തായ പെണ്ണ് വന്നിട്ട് പറയാണ് നിന്നെ ഉപേക്ഷിച്ചതുപോലെ തോന്നുന്നു. അപ്പോഴാണ് അല്ലാഹു വല്ലുഹാ വല്ലൈൽ ഇദാ സജ മാവത്തഅക റബ്ബുക വമാ ഖല നിന്റെ റബ്ബ് നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല, നിന്നോട് നിന്റെ റബ്ബ് ദേഷ്യം കാണിച്ചിട്ടുമില്ല എന്ന് തുടങ്ങുന്ന റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള സൂറത്തുൽ ദുഹാ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയപ്പോൾ ജിബ്രീലിനെ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നതായി കാണുകയുണ്ടായി. ആ സംഭവവും ബുഖാരിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഹദീസിനെ തുടങ്ങിയിട്ടുള്ള ഹദീസിൽ സ്ഥലത്തും വേറെ കിതാബ് തഅബീർ എന്ന അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുൽ ഫത്രത്തിൽ വഹി വഹി നിലച്ച ഇടവേളയെ കുറിച്ച് സംസാരിക്കവേ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ബൈനാ അന അംശി ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ സമയത്ത് സൗത്തം മിനസവ ആകാശത്ത് ഉപരിഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ഫറഫഅതു ബസരി, ഞാൻ എന്റെ കണ്ണുയർത്തി നോക്കി. ഫൈദൽ മലക്കുല്ലദി ജാഅനി ബിഹറാഅ ജാലിസുന കുർസി മൈന സമാഇ വലർ. അപ്പോൾ ഹിറാ ഗോയിൽ എന്റെ അടുക്കൽ വന്ന അതേ ആ മലക്കഥാ ഒരു പീഠത്തിൽ ഇരിക്കുന്നു. പൈന സമായ ആകാശ ഭൂമികൾക്കിടയിലായിട്ട് ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഫറിഖ്തുമിന്നത് കണ്ടിട്ട് ഞാൻ പേടിച്ചുപോയി. പേടിച്ച് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഫഖുൽതു സംബിലൂണി സംബിലൂണി, നിങ്ങൾ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ വീട്ടിലേക്ക് വന്നു. ഫദസ്തറുഹ, പറഞ്ഞു അദ്ദേഹത്തെ പുതപ്പിട്ട് മൂടി. അപ്പോഴാണ് അല്ലാഹു അടുത്ത സൂറത്തുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഏ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, ഖും ഫഅൻദിർ, നീ എഴുന്നേറ്റ് നിന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങളെ നീ ശുചീകരിക്കുക. വർറുജ്ജ ഫഹ്ജുർ, ബിംബങ്ങളെ നീ പാടെ ഒഴിവാക്കുക. അല്ലോ ഈ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്തിനുള്ള കൽപ്പനയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പിന്നീട് വഹ്യ തുടർന്നു വന്നാണ് അതിൽ അവസാനിപ്പിക്കുന്നത്. അൽ ഫുസൂൽ ഫി സീറത്തിർ റസൂൽ, റസൂലുള്ളാഹിയുടെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു പുസ്തകമാണ് ഇബ്നു കസീറിന്റെ അൽ ഫുസൂൽ, മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ അത് ഇബ്നു കസീർ പറയുകയാണ്, വകാലത്തിൽ ഹാലുൽ ഊല ആദ്യമായി വഹി കിട്ടിയത് നുബുവത്തിന്റെയും വഹിയുടെയും തുടക്കമായിരുന്നു. ശേഷം നബിയായി പ്രവാചകത്തിൽ ലഭിച്ചു എന്നതേ ഉള്ളൂ. പിന്നീട് ഈ ആയത്തിലൂടെ തുടങ്ങുന്ന ആയത്തിലൂടെയാണ് തന്റെ ജനതയെ മുന്നറിയിപ്പ് നൽകാനും അവർ അള്ളാഹുലേക്ക് ക്ഷണിക്കാനും കൽപ്പിക്കപ്പെട്ടത്. അപ്പൊ റിസാലത്ത്, ജനങ്ങൾക്ക് ദൗത്യം എത്തിക്കുക എന്ന ആ കൽപ്പന ഉണ്ടായത് പിന്നീടാണ്. അപ്പൊ ആദ്യം 40-ാമത്തെ വയസ്സിൽ നബിയായി, പിന്നീട് റസൂലാകുന്നത് പിന്നീടുള്ള ഈ ആയത്തിലൂടെയാണ്, അഥവാ ഈ ദൗത്യം ജനങ്ങൾക്ക് എത്തിക്കണമെന്ന കൽപ്പനയുണ്ടായത് അതിലൂടെയാണ്. ഇവിടെ സ്ഥിരപ്പെടാത്ത ഒരു കഥ നാട്ടിൽ പ്രചാരത്തിലുണ്ട്, ചില ഹദീസിന്റെ കിതാബുകളിൽ നിന്നും പ്രചരിച്ചതാണത്. അതായത് വഹ്യ നിലച്ചു പോയ ഈ ഇടവേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമ്പിച്ച വ്യസനമുണ്ടായെന്നും, അങ്ങനെ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ പോയി താഴേക്കു ചാടി താൻ ആത്മഹത്യ ചെയ്താലോ എന്ന് റസൂലിനെ വിചാരിച്ചുവെന്നും, പലതവണ അതിന് ശ്രമിച്ചുവെന്നും, ഓരോ പർവ്വതത്തിന്റെ ഉച്ചയിലേക്ക് അടുത്തു ചെല്ലുമ്പോഴും അവിടെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, നീ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി അസ്വസ്ഥന്മാരും തിരിച്ചുപോരും എന്നിങ്ങനെ ഒരു റിപ്പോർട്ട്. ഇത് ബുഖാരിയിൽ ഈ ഹദീസ് പറയുന്നിടത്ത് സുഹ്രിയുടെ വാക്കായിട്ട് വന്നതാണ്. സുഹ്രിയുടെ പലപ്പോഴും ഹദീസിൽ റിപ്പോർട്ടർമാരുടെ വാചകങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ ഒന്നിച്ചു വായിച്ചു പോകുന്ന വിചാരിക്കും ഇതും ഹദീസാണ്, അതിന് മുദ്രജ് എന്നാ പറയാ, അത് സനദിൽ മുദ്രജ് ഉണ്ടാകാം, മസനിൽ ഉണ്ടാകാം. അത് ചിലപ്പോ ഹദീസിന്റെ ശ്രേണി ഉദ്ധരിക്കുമല്ലോ, ഇന്നാളെ നിന്നാളെന്ന് കേട്ടത് ആ സനദ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഹദീസിന്റെ ടെക്സ്റ്റിനാണ് എന്ത് പറയാ, മസനിൽ എന്ന് പറയാം. ടെക്സ്റ്റിലും ഉണ്ടാവാം, സനദിലും ഉണ്ടാകാം. ഇത് ടെക്സ്റ്റിൽ ഹദീസിന്റെ മസനിൽ വന്നിട്ടുള്ള ഒരു മുദ്രജാണ്. അതിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്, ഫതറൽ വഹ്യു ഫതറത്തൻ ഹത്താ ഹജിന നബിയു ഫീ മാ ബലഗന, കണ്ടോ, അങ്ങനെ വഹ്യു നിലച്ചു റസൂലുള്ളാ ദുഃഖിക്കുവോളം. ഫീ മാ ബലഗന, നമുക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച്, ഇത് ബലാഗത്ത് എന്നാ പറയാ, ഇതിൽ സനദൊന്നും ഉണ്ടാവില്ല. ഇത് പറയുന്നത് സുഹരിയാണ്, അദ്ദേഹം താബിഈയാണ്. സഹാബി ഇല്ല, നബിയുടെയും താബിഈന്റെ ഇടയിൽ സഹാബി എന്ന കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടിന് മുർസൽ എന്നാണ് പറയുക. അത് രണ്ടിലധികം ആളുകൾ വിട്ടുപോയാൽ അതിന് മുഅല്ലൽ എന്ന് പറയും. അത് തീരെ അസ്വീകാര്യമായ റിപ്പോർട്ടാണ്. ഇത് മുർസലായ മുഅല്ലലായതാണ്. ഫതുൽ ബാരിയിൽ തന്നെ ഈ ഹദീസിന്റെ ഈ ഭാഗം അത് സഹീഹായ റിപ്പോർട്ടല്ലെന്നും, മറിച്ച് സുഹ്രിയുടെ ബലാഗാത്തിൽപ്പെട്ടതാണെന്നും ഇബ്നു ഹജർ അസ്ഖലാനി പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസ് വേറെ സ്ഥലത്ത് ബുഖാരി തന്നെ വന്നിട്ടുണ്ട്, അവിടെ ഈ പറഞ്ഞ വാൽകഷ്ണ ഇല്ല. അതിൽ നിന്ന് തന്നെ ഇത് പ്രത്യേകം പിന്നെ ഈ വാൽകഷ്ണം ഹദീസിന്റെ കൂടെ പിന്നീട് വന്നതാണ്, അത് അസ്വീകാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല സഹീഹായ ഹദീസിനെതിരാ, ആത്മഹത്യക്കെതിരാ റസൂലുള്ള അല്ലേ. അങ്ങനെ റസൂൽ ആത്മഹത്യക്ക് ശ്രമിച്ചു പറഞ്ഞാ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത് ആശയപരമായി തന്നെ തെറ്റാണ്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മൻതരദ്ദാൻ ഫഖദറനസ്സവും, ആരെങ്കിലും ഒരു പർവ്വത്ത് സ്വയം ചാടി ആത്മഹത്യ ചെയ്താൽ ഫഹുവ ഫീ നാരി ജഹന്നം, അവൻ നരകത്തിലായിരിക്കും. മാത്രല്ല യത്രദ്ദാ ഫീഹാ ഖാലിദം ഫീഹാ അബദ, നരകത്തിൽ ഇങ്ങനെ ചാടും ആത്മഹത്യയും ചാടും ആത്മഹത്യ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അല്ലെ. വിഷം കുടിച്ചു മരിച്ചവൻ വീണ്ടും വീണ്ടും വിഷം കുടിക്കാൻ മരിക്കാം, വിഷം കുടിക്കാൻ മരിക്കാം, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും നരകത്തിൽ എന്ന് ഹദീസുണ്ട്. അങ്ങനെ ആത്മഹത്യ അങ്ങേയറ്റം വിരോധിച്ച് അത് നരകത്തിൽ പോകുന്ന വൻപാപമായി പഠിപ്പിച്ച റസൂലുള്ള, വഹ്യു നിലച്ച വിഷമം കാരണം പർവ്വതത്തിൽ ചാടാൻ ശ്രമിച്ചു എന്നത് അത് ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയാ. ബുഖാരിയിലുള്ള ഓരോ ഹെർഫും സഹിയായ ഹദീസാണ് ആളുകളുടെ വിചാരം. ബുഖാരിയിൽ സഹിഹാണെന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെ ഷർത്തനുസരിച്ച് ബുഖാരി മുതൽ റസൂൽ വരെയുള്ള സനദ് സത്യസന്ധമായി വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് മാത്രമാണ്. മുസ്തനദായ ഹദീസല്ല, അതല്ലാത്ത പലതും ബുഖാരിയിലുണ്ട്. റിപ്പോർട്ടർമാരുടെ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബുഖാരി പല ഹദീസുകൾക്കും നൽകിയ തലക്കെട്ട്, ആ തലക്കെട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ തലക്കെട്ടുകൾ പലതും അദ്ദേഹത്തിന്റെ വകയാണ്, അത് ഹദീസല്ല. അബൂഹുറൈറ പറഞ്ഞിരിക്കുന്നു, ഇബ്നു ഉമർ പറഞ്ഞിരിക്കുന്നു, സുഹ്രി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ സഹാബിയും താബിയും ഒക്കെ പറഞ്ഞത് അദ്ദേഹം നേരിട്ട് കേട്ടത്, അവർ സനദില്ല, അതിന് മുഅല്ലഖാത്ത് എന്നാണ് പറയുക. അത് ഒരിക്കലും എന്തല്ല സഹിയാൻ ഇമാം ബുഖാരി പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ബുഖാരി സത്യസന്ധമാണ് എന്ന് പറയുമ്പോൾ ബുഖാരിയിലുള്ള ഓരോ ഹർഫും സത്യസന്ധമാണ്, രണ്ട് ചട്ടക്കുള്ളിലുള്ള അക്ഷരം തെറ്റില്ല എന്നൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരിക്കലും ശരിയല്ല എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയാണ്. ഏതായിരുന്നാലും വഹിയാകുന്ന നിയമത്ത് അള്ളാഹു ഇടക്കാലത്ത് മുറിച്ചു കളഞ്ഞുവെന്നും അങ്ങനെ റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിച്ചുവെന്നും വസ്ത്രം സഹിക്കവയ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതും ഹദീസല്ല, തള്ളിക്കളയേണ്ട ഒരു കഥയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഖുർആന്റെ അവതരണ ചരിത്രവുമായി പറയുമ്പോൾ പലരും പറഞ്ഞു പോകുന്നത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളും വായിച്ചു കാണും, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മറ്റൊരു തെറ്റിദ്ധാരണ, ഈ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു വെളിച്ചം തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അങ്ങനെ തന്റെ ചുറ്റുമുള്ള അന്ധകാരങ്ങളും അജ്ഞതയും അന്ധവിശ്വാസങ്ങളും ഒക്കെ കണ്ടിട്ട് മനസ്സ് വിഷമിച്ചുകൊണ്ട് ഒരു വെളിച്ചം തേടിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിലേക്ക് പോയത് എന്നുമുള്ള ഒരു വിശദീകരണം ചില ആളുകളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ബുദ്ധന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണല്ലോ പറയാല്. ബുദ്ധന് നാട്ടിൽ നടക്കുന്ന ബുദ്ധൻ രാജകുടുംബത്തിൽ ജനിച്ചിട്ടും അദ്ദേഹത്തിന് ഇവിടെയുള്ള വിഷമങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സുമെടുത്തിട്ട് അദ്ദേഹം പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ബോധിവൃക്ഷത്തിന് താഴെ നിന്ന് ബോധോദയുണ്ടായത് എന്ന് പറയാറുണ്ട്. അതുപോലെ റസൂലുള്ളാഹിന്റെ കഥയിലും ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ആകർഷകമായി തോന്നും. പക്ഷേ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും പരിപാവനത്തെ കളങ്കപ്പെടുത്തുന്ന, അതിന്റെ ഭാവനത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയാണിത്. ഇത് ഇസ്ലാമിന്റെ എതിരാളികൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയമാണിത്. ഇതൊരിക്കലും തന്നെ ഖുർആൻ പഠിപ്പിച്ചതല്ല. അതായത് നുബുവത്തും റിസാലത്തും ഒക്കെ മനുഷ്യന്മാരെ ത്യാഗ പരിശ്രമങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഈ പുരാണ കഥകളിലൊക്കെ ഉണ്ടല്ലോ, ചില ആളുകൾ തപസ്സിരിക്കും. എന്തിനാ തപസ്സിരിക്കുന്നത്? കഠിനമായ തപസ്സിരുന്നിട്ട് ദൈവത്തെ മുന്നിൽ വരുത്തും. എങ്ങനെ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് ദൈവം വന്നിട്ട് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ വരം കൊടുക്കും അല്ലേ. ആ വരത്തിനനുസരിച്ച് ചിലപ്പോ ആ വരം പലപ്പോഴും ദൈവത്തിനെതിരായ വരായിരിക്കാം. വരം കൊടുത്തു കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. ഇതുപോലെ തപസ്സനുഷ്ഠിച്ചും അല്ലെങ്കിൽ വളരെ ത്യാഗം ചെയ്തും ഒക്കെ അങ്ങനെ ഹിറാ ഗുഹയിൽ ഇങ്ങനെ വളരെ ഇന്ന് വിവാദത്തിൽ അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ ഇറങ്ങി വന്നിട്ട് ഇത് കൊടുത്താണ് എന്ന രൂപത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. അങ്ങനെ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല നീ നുബുവത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അതിനെ ഗണ്യിക്കാൻ ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 52-ാമത്തായത്ത് മാ കുന്ത തസദ്രി മൽ കിതാബ് വലൽ ഈമാൻ, വേദഗ്രന്ഥം എന്താണെന്നോ സത്യവിശ്വാസം എന്താണെന്നോ നിനക്കറിയുമായിരുന്നില്ല മുഹമ്മദെ, വലാക്കിൻ ജഅൽനാഹു നൂറൻ, മറിച്ച് നാം അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുകയാണ്. നഹദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നമ്മുടെ അടിമകൾ നാം ഉദ്ദേശിക്കുന്നവരെ അത് മുഖേന നാം ഹിദായത്തിലാക്കുന്നു. അപ്പൊ വേദഗ്രന്ഥത്തെ കുറിച്ച് നേരത്തെ റസൂലുള്ളാഹിക്ക് അറിയില്ല, സത്യവിശ്വാസത്തെ കുറിച്ച് നേരത്തെ അറിയില്ല, അള്ളാഹു അറിയിച്ചിടത്ത് മാത്രമാണ് അറിഞ്ഞത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ താൻ ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ട് കുറെ ആരാധനകളൊക്കെ ചെയ്ത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് എന്നെ നബിയാക്കണേ, എനിക്ക് നബിയാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നബിയാക്കിയ പോലെയാണ് ഈ ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നുക. ഞാൻ ഓതിവെച്ച ആദ്യത്തിൽ ഓതിവെച്ച സൂറത്ത് ഖസസ് 86-ാമത്തായത്ത് മുതൽ തന്നെ വമാകും തസർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ്, ഈ ഗ്രന്ഥം നിനക്ക് എട്ടു തരണം എന്നത് നീ ആഗ്രഹിച്ചിരുന്നില്ല കണ്ടോ. ഇല്ലാ റഹ്മത്തം മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ റഹ്മത്താണ് നിനക്ക് ആ ഗ്രന്ഥം ലഭിച്ചത്. ഫലാ തകൂനന്ന ലഹീറ ലിൽ കാഫിരീൻ, അതുകൊണ്ട് തന്നെ സത്യനിഷേധികൾക്ക് ഒരു സഹായിയായി നീ മാറരുത് കണ്ടോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടല്ല, നബിക്ക് അറിയുമായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതി വെച്ചിട്ട് കിട്ടിയതാണ്, പരിശ്രമിച്ച് നേടിയെടുത്തതാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തേനിൽ പൊതിഞ്ഞ പാഷാണമാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പരിപാവനത്വത്തിന് മോശമാണ്. ഇപ്പൊ റസൂലിന്റെ ഉമ്മിയാണ്, നബി നിരക്ഷരനാണ് എന്ന് പറയുന്നതിനെ ചില ആളുകൾ എടുക്കുക, നബി അങ്ങ് ബുദ്ധിയുള്ള ആളായിരുന്നു, വലിയ ചിന്തകനായിരുന്നു, കാര്യങ്ങളെ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ, അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞെന്താണ്, അങ്ങനെ അദ്ദേഹം ഖുർആൻ എന്നൊരു ഗ്രന്ഥം കൊണ്ടുവന്നു. അപ്പൊ അതായി നബി കൊണ്ടുവന്നത്. അപ്പൊ നബി ഉമ്മിയാണെന്ന് സമ്മതിക്കാൻ അത് മോശമല്ലേ, നമ്മൾ നബിക്ക് എഴുത്തും പയഞ്ഞായിരുന്നു കാരണം മോശമല്ലേ എന്നറിഞ്ഞ് നമ്മൾ സമ്മതിച്ചു കൊടുക്കും. നബി ഉസ്മാനെയും അറിയാത്ത ആളല്ല. നബി നല്ല പഠിച്ച നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയ ആളാണെങ്കിൽ നബിയാണ് ഖുർആൻ കൊണ്ടെന്ന് പറയാൻ അവർക്ക് എത്ര എളുപ്പമായിരുന്നു. ഒന്നും അറിയാത്ത ഉമ്മിയായ നബിക്കാണ് ഇത് അവതരിച്ചു കിട്ടിയത്. അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വകയല്ല എന്നതിന് അത് തന്നെ ഒരു തെളിവാണ്, ഖുർആന്റെ ദൈവികതക്കുള്ള ഇജാസിനുള്ള തെളിവാണ്. ഏതായിരുന്നാലും നബിമാരെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ടുവരികയാണ് അവർ പോലും അറിയാതെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരാളെ നബിയാക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അതിനനുസരിച്ച് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരും. ഇപ്പൊ മൂസാ നബിയുടെ ചരിത്രം എടുത്തു നോക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ ഫിറാവിന്റെ കൊട്ടാരത്തിലാ വളർന്നത്. തന്റെ ശത്രുവായി പിൽക്കാലത്ത് വരുന്ന ആളാണ്. അയാൾ തേനും മാനും കൊടുത്ത് വളർത്തി, അവസാനം അയാൾക്ക് എതിരായി. അങ്ങനെ വന്നിട്ട് അദ്ദേഹം പിന്നെ തന്റെ കുടുംബത്തെ കൂട്ടി രാത്രിക്ക് യാത്ര ചെയ്യുമ്പോഴാണല്ലോ ഒരു വെളിച്ചം കാണുന്നത്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നത്. ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ, ആരെങ്കിലും വഴികാട്ടിയെ കിട്ടിയാലോ, അല്ലെങ്കിൽ തണുപ്പത്ത് നമുക്കൊന്ന് കുളിര് മാറ്റാമല്ലോ എന്ന് പറഞ്ഞാണ് വെളിച്ചം കണ്ടയിടത്തേക്ക് തീ കണ്ടയിടത്തേക്ക് ആര് പോകുന്നത്? മൂസാ നബി അലൈഹി സ്വലാം പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. സൂറത്ത് ത്വഹയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ആ തീയിനടുത്തെത്തിയപ്പോൾ വിളിക്കപ്പെട്ടു, മൂസേ ഇന്നി അന റബ്ബുക്, ഞാനാകുന്നു നിന്റെ രക്ഷിതാവ്, നിന്റെ റബ്ബ് ഞാനാണ്. ഫഖലഅന അലൈക, നീ ആ രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, തുവാ എന്ന് പറയുന്ന പരിശുദ്ധ താഴ്വരയിലാണ് നീ ഇപ്പോഴുള്ളത്. വാനഖ്തർതുക, ഞാൻ നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ഫസ്തമിലുമായുഹ, അതുകൊണ്ട് നിനക്ക് നൽകപ്പെടുന്ന സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ അള്ള തെരഞ്ഞെടുത്ത് അവിടെ എത്തിച്ചതാണ്, മൂസാ നബിക്ക് പ്ലാൻ ചെയ്ത് പോയതല്ല. അതുപോലെ തന്നെ അവിടെ കാണാം, പിന്നെ മൂസ നീ നിശ്ചയമനുസരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ടി ഞാൻ നിന്നെ വളർത്തിയെടുത്തിരിക്കുന്നു. അപ്പൊ ഇതാണ് നബിമാരുടെ അവസ്ഥ. നബിമാർ ആശിച്ചുകൊണ്ട് കിട്ടുന്നതല്ല, അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് അവൻ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ അള്ളാഹു പ്രത്യേകം ശിക്ഷണത്തിലൂടെ കൊണ്ടുവന്ന, നബി തന്നെ അറിയില്ല അവിടെ നടക്കുന്ന വൃത്തികേടിലൊന്നും റസൂൽ പങ്കെടുത്തിട്ടില്ല. അവിടെ മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, പലിശയുണ്ട്, പലതും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പങ്കെടുക്കാത്ത വിശുദ്ധനായി റസൂലിനെ വളർത്തിക്കൊണ്ടുവന്നു അള്ളാഹു. കാരണം ഇദ്ദേഹം പിന്നീട് നബിയാകേണ്ട ആളാണ്. ഇതിനൊക്കെ പങ്കെടുത്ത ആൾ നബിയായാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുദ്ദേശിക്കുന്നവരെ നബിമാരാക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. ഇത് ഖുർആനിന്റെ അവതരണ ചരിത്രം പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ചരിത്രവും അതിനോട് കൂട്ടി നൽകാൻ, രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ചരിത്രമായതുകൊണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ചരിത്രവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഹീന്റെ പരിപാവനത്വം, നുബുവത്തിന്റെ അതിന്റെ പരിപാവനത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് ആത്മാവ് തന്നെ ചോർത്തിക്കളയാൻ ആണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചക്രവാക്കുകളിൽ കെട്ട് പെട്ടുപോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മാഇൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, മറ്റൊരു കാര്യം സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൽ പെൺകുട്ടികൾ ഒളിച്ചോടുന്നതും മറ്റുള്ള ആളുകളുടെ കൂടെ അഫയറിൽപ്പെട്ട് വാപ്പാക്കും മാത്രം ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കപ്പെടുന്നതും ഒക്കെ സ്ഥിരം വാർത്തയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും അമുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ അവസാനം നെഞ്ഞത്തടിച്ച് കരലും മറ്റൊക്കെ ആവും. മുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിച്ചു കൊടുക്കും, ചിലപ്പോൾ കെട്ടിക്കാൻ നിങ്ങൾ എവിടെയും പോയി തൊലഞ്ഞോ എന്ന് പറഞ്ഞിട്ടു. യഥാർത്ഥത്തിൽ തറവാട്ട് നിശ്ചിത പേരുണ്ടാക്കി മാനക്കേടായി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള അഫയറുകളിലും അതിൽ പ്രേമത്തിലൊക്കെ പോയി പെടുന്നത്? വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ വഴി തെറ്റാനുള്ള സാധ്യത നമ്മുടെ വീടുകളിൽ നിന്നുള്ളത്. പുറത്തു പോണ കുട്ടികളായാലും പിന്നെ പറയും വേണ്ട. ഇന്നത്തെ വിദ്യാഭ്യാസം മിക്സഡ് വിദ്യാഭ്യാസം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ചെറിയ എൽ പി സ്കൂൾ കുട്ടികളല്ല ഇത്. അതിന് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും കാണുന്നില്ല. നമ്മൾ ബസ് പോകുമ്പോൾ അന്യ പെൺകുട്ടികൾ കാണിക്കുന്നത് അല്ലേ? അതുപോലെ ട്രെയിൻ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, മുഖമക്കനെ കെട്ടിട്ടുണ്ടാവും, എന്നിട്ടോ അന്യടുത്തന്റെ കൂടെ പോയിട്ടതാ, അവിടെ ഹോട്ടലിൽ പോയി ചായ കുടിക്കണ്, ബീച്ചിൽ പോയി കറങ്ങാൻ പോണ്, അവന്റെ ബൈക്ക് പോകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരല്ല. ഏ എന്റെ മോള് ജ്യൂസ് കിരിക്കണ മോളാ, മോള് നിക്കാബക്കെടും. എന്ത് നിക്കാബ്? കള്ളത്തരത്തിന്റെ നിക്കാബ്. അത് താജ്യൂസ് കരിച്ചിട്ട് കാര്യമുണ്ടോ? അവള് താജ്യൂസ് കിരിക്കാൻ വെച്ചാൽ രണ്ടരക്കത്ത് സ്കെച്ച് ബാക്കി പിന്നെ ചാറ്റിങ്ങാ, അതിനാണ് നീക്കണ നേരത്ത്. അല്ലാത്ത അജുദിനല്ല. അതുകൊണ്ട് പെൺകുട്ടികളെ വളർത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ കുന്നലഹു ചിത്രം മിനന്നാർ, രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും പ്രായപൂർത്തി എത്തുവോളം നല്ല നിലക്ക് പരിപാലിച്ചാൽ, മറ്റ റിപ്പോർട്ടിൽ അവരെ ശരിക്കും അതബ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ എന്നുണ്ട്, എന്നാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നൊരു മറയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നതല്ലല്ലോ, പെൺകുട്ടികളെ ഇഷ്ടം പോലെ പുറത്തു വിടുകയാണ്, എവിടെ പഠിക്കുന്നതെന്ന് പോലും അറിയില്ല അല്ലെ. ആ പോയിട്ട് ആ ബസ് സ്റ്റാൻഡ് അവിടെ ഏതാ അതിന്റെ കമ്പ്യൂട്ടർ എന്തോ ഉണ്ട്, എനിക്കൊന്നും അറിയില്ല, ഞാൻ 500 ചോദിച്ചാൽ 500 കൊടുക്കും, 1000 ചോദിച്ചാൽ 1000 കൊടുക്കും എന്ന് പറയും. എവിടെയാ കുട്ടി പഠിക്കണത്, എന്താ പഠിക്കണത്, എന്താണ് അവിടുത്തെ പഠിപ്പ്, എന്താണ് അവിടുത്തെ ചേല്. പല സ്വകാര്യ സ്ഥാപനങ്ങളും നടക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഏർപ്പാടുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനാ, അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ടീച്ചർമാരും അവിടുത്തെ കുട്ടികളൊക്കെ ഇതിനു വേണ്ടി അങ്ങനെ പറ്റിയ ഏതെങ്കിലും മൂല കണ്ടെത്തിയിട്ട് പേരിനൊരു ബോർഡും ഉണ്ടാവും, ആ ബോർഡ് പറഞ്ഞൊന്നും അവിടെ നടക്കുന്നുണ്ടാവില്ല, അവിടെ ഇങ്ങനത്തെ ചില സംഗതികൾ അതിന്റെ മറവിൽ നടക്കുക, മനസ്സിലായില്ലേ. അത്ര ചെറുത്തേക്ക് നമ്മളെ പെൺകുട്ടികളെ അയക്കാണ്, പെൺകുട്ടികൾ അന്യ ആണുങ്ങളുമായി ഇടപഴകി ജീവിക്കുകയാണ്. അപ്പൊ അവർക്ക് വീട്ടിൽ നിന്ന് വാപ്പാക്ക് ശ്രദ്ധിക്കാൻ നേരല്ല, അമ്മക്ക് ശ്രദ്ധിക്കാൻ നേരല്ല, അപ്പൊ അവളെ സ്നേഹിക്കുകയും അവളെ കാര്യങ്ങൾ അറിയുകയും അവളെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ കൂടെ അവള് പോകുന്നു. അവസാനം വാപ്പാനോടും പറയും, ഈ ബന്ധം വേർപെടുത്തിയ ഞാൻ ആത്മഹത്യ ചെയ്യും, അവിടേക്ക് എത്തുകയാണ്. അപ്പൊ ഇസ്ലാം പറഞ്ഞ നിബന്ധനകൾ നമ്മൾ പാലിക്കുന്നേയില്ല. മാത്രമല്ല വീടുകളിൽ ഇപ്പൊ എന്താ അവസ്ഥ, വീടുകളിൽ അന്യ പുരുഷന്മാരെന്ന് ആരൊക്കെയാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ബൈക്കിന്റെ മുന്നാൽ ഉദാരടി, ഇതിന്റെ മനേട്ടത്തിന്റെ മോന, ഇതാരാ മനനിയത്തിന്റെ മോന, ഇതാ ഇത് കാർണോര മോന, സസിൻ. ഈ കാർണോര മോനും അമ്മാന്റെ അനിയത്തിന്റെ മോനും ഏട്ടത്തിന്റെ മോനൊക്കെ ബൈക്കിന്റെ മുന്നിൽ പോകാൻ പറ്റുമോ? അത് ഞങ്ങളും കറവാട്ടിലല്ലേ, പിടിക്കലും കളിക്കലും ഒക്കെ ഉണ്ട്. ആളുകളോ വീട്ടിലുണ്ടാവില്ല, പെണ്ണുങ്ങളെ അടുക്കളയിലായിരിക്കും, ആണുങ്ങൾ എവിടെ പോയിട്ടും ഉണ്ടാവും, വരുന്നു കളിക്കണു ഇരിക്കണു. പച്ച ഹറാമല്ലേ ഇത്, ഈ ഹറാമല്ലേ വീടുകളിൽ നടക്കുന്നത്. എന്നിട്ട് പെൺകുട്ടികളുടെ അങ്ങാടി കൊണ്ടുവന്ന ആരാ ഇവൻ, കസിൻ, ഏട്ടത്തിന്റെ മോൻ, അമ്മാന്റെ ഏട്ടത്തിന്റെ മോൻ, അമ്മാന്റെ അനിയത്തിന്റെ മോൻ, ആങ്ങളന്റെ മോൻ, ഇതൊക്കെ പച്ച ഹറാമാ വീടുകളിൽ നടക്കുന്നത്. കാണാൻ പാടുണ്ടോ? അത്തരം ആണുകൾ വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുണ്ടോ? ഇത് പലായിരുന്നോലെ എന്തെല്ലാം കളി കളിക്കണ്, അലസമായ വേഷം ധരിച്ച്, എന്നിട്ട് അവൻ തന്നെ വേറൊരുത്തരെ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കുന്നത്. പലപ്പോഴും ഓന് വേണ്ടത് ഇവളും കൂട്ടിക്കൊടുക്കും അല്ലേ. ഇതൊക്കെയല്ലേ നാട്ടിൽ നടക്കുന്നത്. ഇസ്ലാമിനെ നമ്മൾ കൈവിട്ടാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മൗലവി ഞാൻ അങ്ങനെ വളർത്തിയ മോളാണ്, ഞാൻ ഇങ്ങനെ വളർത്തിയ മോളാണ്, ഇപ്പൊ എനിക്കിഷ്ടമല്ലാത്തൊരുത്തന്റെ ഒപ്പം പോയിരിക്കുകയാണ്, കരഞ്ഞിട്ട് കാര്യമല്ല. ഇസ്ലാം വീട്ടിൽ നടപ്പിലാക്കണം. മൊബൈൽ അങ്ങ് വാങ്ങിക്കൊടുത്ത് ഇഷ്ടം പോലെ ചാറ്റ് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്ത് അല്ലെ, ഒറ്റക്ക് റൂമും കൊടുത്ത്, ഒറ്റക്കൊരു കമ്പ്യൂട്ടറും കൊടുത്ത്, ആൻഡ്രോയിഡ് ഫോണും കൊടുത്ത പിന്നെ വലുതിഷ്ടം വല്ലതും വേണോ? കുട്ടികളെ ഇഷ്ടം പോലെ കയറി ഉരുവിട്ടിരിക്കുകയാണ്. എന്താ നമ്മളെ തലശ്ശേരിയൊക്കെ വൈകുന്നേരത്തൊക്കെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിയാള്, എന്തിനാണ് ഇവരൊക്കെ? എന്താ ഷോപ്പുകളിൽ പോയാലുള്ള അവസ്ഥ? നല്ല നല്ല തറവാട്ടിലുള്ള പെൺകുട്ടികൾ, അവർക്ക് ഇസ്ലാമിനടുത്ത് പുച്ഛമാണ്. എന്താ കാരണം? അവരെ വീട്ടിലെ രീതികൾ അതാണ്, അവരെ മാപ്പി ആങ്ങളമാരൊക്കെ പഠിപ്പിച്ച രീതി അതാണ്. പേരിന് മാത്രം ഇസ്ലാം, ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ അഭിമാനിക്കും, പക്ഷെ ഇസ്ലാമിന്റെ സത്വങ്ങളും ആശയങ്ങളും അവർക്ക് ആവശ്യമല്ല. അതുകൊണ്ട് സ്ത്രീ പുരുഷ സങ്കലനത്തിന് വഴിവെക്കുന്ന ഏതേതു കാര്യങ്ങളും നിലനിൽക്കുന്നോ അതുകൊണ്ട് ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് ഒരു തെറ്റേ അല്ല നടത്തിക്കെത്തിയിട്ടുണ്ട്. അന്യ പുരുഷന്മാരുമായി ഇടപഴകാൻ വല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവിടെ പിന്നെ കുട്ടികൾ പ്രേമിക്കുന്നതും അന്യന്റെ കൂടെ പോകുന്നതും ഒക്കെ സ്വാഭാവികമായ സംഭവമായി മാറും. മാത്രമല്ല ഇന്ന് ഗവൺമെന്റും ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ അതിനനുകൂലമാണ്. ഭർത്താവുള്ള പെണ്ണിന് വരെ അന്യന്റെ കൂടെ പോയാൽ ഇവിടെ നിയമ സംരക്ഷണം കിട്ടും. അതാപ്പൊ ഇവിടുത്തെ അവസ്ഥ. നിയമ സംരക്ഷണത്തിന് യാതൊരു പ്രശ്നമല്ല. നിങ്ങള് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയുള്ള ഒരുത്തന്റെ ഒപ്പം പോയിട്ട് കോടതി ചെന്നിട്ട് കോടതി ചോദിക്കുകയാണ് ഇവന്റെ കൂടെ പോണോ, അല്ല വാപ്പാന്റെ മാന്യം, ഞാൻ ഇവന്റെ കൂടെയാ പോണെന്നാണ്. കാണാൻ ഒരു കൊലം ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ടും ഒന്നും ഉണ്ടാവില്ല. കാരണം ആ രീതിയിൽ കുട്ടികളെ വശീകരിക്കാനുള്ള പലതും ഇവിടെ നടക്കുന്നുണ്ട്. പച്ചയായ സിഹിർ നടക്കുന്നുണ്ട് ഇവിടെ. പെണ്ണുങ്ങളെ ആകർഷിക്കാൻ പെണ്ണുങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സിഹിറുണ്ട്. വല്ല മിഠായിയിലോ വല്ല ജ്യൂസിലോ എന്തെങ്കിലും കലക്കി കൊടുക്കുകയാണ്. സിഹിർ ചെയ്ത സാധനം അകത്ത് എന്നാൽ പിന്നെ അവന്റെ മൂട്ടുനോള് പോവില്ല, മനസ്സിലായില്ലേ. അത് പച്ചക്ക് പറയണെന്ന് ഈ പറഞ്ഞ ശൈത്താൻ സേവക്കാരും സാഹിറന്മാരും പറയാണ്. ആരെ വശീകരിക്കണം പറയൂ, അവളുടെ മുടിയോ അവളുടെ ടവലോ അവൾ എന്തെങ്കിലും ഒന്നോട് കൊണ്ടുവന്നായി നമ്മൾ വശീകരിച്ചു തരാം. പച്ചക്ക് ഇതാ അവിടെ നടക്കുന്നത്, ഇതുവരെ നടക്കുന്നുണ്ട്. പഞ്ഞ ആണുങ്ങളുമായി പെൺകുട്ടികൾക്ക് ബന്ധം പുലർത്താൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പിന്നെ കുട്ടി ഒളിച്ചോടി എന്ന് പറയുന്നതിൽ യാതൊരർത്ഥമല്ല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം പെൺകുട്ടികളെ. പെൺകുട്ടികളെ നല്ലവണ്ണം വീട്ടിനകത്തിരുത്തിയാലും പുറത്തുവിട്ടാലും ശ്രദ്ധിക്കണം. കുട്ടികൾ ഇഷ്ടം പോലെ പുറത്തുവിടാൻ സൗകര്യം ചെയ്തിരിക്കുന്ന പരക്കെ ആവൂ. ഈ കാലഘട്ടത്തിലൊക്കെ കുട്ടികളെ വേണ്ട അടിച്ചുകൂട്ടി വെക്കാൻ പറ്റുമോ, അടുക്കളക്കുള്ളിലിട്ട് പീഡിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഓരോരുത്തർ. എന്നാ പുറത്തുവിട്ടോ, പൂമ്പാറ്റ പോലെ പറഞ്ഞു നടക്കട്ടെ. എന്നിട്ട് പിന്നെന്താ ഉണ്ടാവുക? അവിഹിത ബന്ധം ഉണ്ടാവും, അവിഹിത ഗർഭം ഉണ്ടാവും. അങ്ങനെ അവിഹിത ബന്ധത്തിൽ പോയി പോയി അവസാനം ആരെങ്കിലും കൂടെ ഒളിച്ചോടും, ഒക്കെ ഉണ്ടാവും, ചീത്തപ്പേരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ ആർക്കെന്താ, അതൊക്കെ സാരില്ല, അതൊക്കെ എന്താ അപ്പോ, അതൊക്കെ അതൊക്കെ സാധാരണ അല്ലേ. എന്നേരത്തേക്ക് എത്തിയിപ്പോ, പണ്ടൊക്കെ വലിയ മാനക്കേടായിരുന്നു, അപ്പൊ മാനക്കേടില്ല. അവളെ ഏട്ടത്തെയും പോയിട്ടുണ്ട്, ഉളമ്മന്റെ അനിയത്തെയും പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. ഞങ്ങളെ സർവട്ടുള്ളൊരു വിഷയമല്ലപ്പോ. എന്നേരത്തേക്ക് ഈ വൃത്തികെട്ടവന്മാർ ചിന്തിച്ചെത്തിയിട്ടുണ്ട്. അഭിമാനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പിന്നെ ഹയാൽ ലജ്ജ എന്ന് പറഞ്ഞത് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം. വീട്ടിലൊരു അന്യപുരുഷൻ വന്നാൽ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ആണുങ്ങളുടെ ബന്ധം എന്തായിരിക്കണം? ആണുങ്ങൾ വന്നാൽ പെൺകുട്ടികൾ അകത്തേക്ക് വരണം, ആണുങ്ങൾ തൊടാനും പിടിക്കാനും അനുവദിക്കരുത്. അന്യ ആണുങ്ങൾ വരുമ്പോ വളാപ്പാന്റെ വന്യം വലിയത്തേക്ക് 15, 12, 14 വയസ്സായ പെൺകുട്ടികൾ എങ്ങനെ ആലസമായ വേഷം ധരിച്ചിട്ട് ചായണ്ടേ കൊടുക്കടി, തക്കരിക്കടി, പോയക്കടി, അങ്ങനെ വിടാൻ പാടില്ല. നിർബന്ധമായും അവസാനിപ്പിക്കണം. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലേക്ക് ആളുകൾ കയറിച്ചില്ല. അയാള് സംശയിക്കല്ല, അവളെ അമ്മാന്റെ മോനല്ലേ, അവളമ്മാന്റെ ഇടത്തിന്റെ മോനല്ലേ, പാടില്ല. സ്ത്രീകൾ മാത്രമുള്ളിടത്തേക്ക് പുരുഷന്മാർ പ്രവേശിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ പ്രവേശിക്കുന്ന റസൂൽ കർശനമായി നിരോധിച്ചു. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഭർത്താവിന്റെ ബന്ധപ്പെട്ടവരാണെങ്കിലോ? അത് കൂടുതൽ അപകടമാണ്. അൽഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് മരണതുല്യമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്ത്രീകൾ മാത്രമുള്ളിടത്തേക്ക് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനിയനോ കയറി ചെല്ലുന്നത് പോലെയാണ് ഏട്ടത്തിന്റെ ഭർത്താവും അനിയത്തിന്റെ ഭർത്താവും ഒക്കെ ചെല്ലുന്നത്. രണ്ടും തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കുടുംബത്തിൽ പാലിക്കേണ്ട ഹിജാബുകൾ, മറകൾ നമ്മൾ ചെയ്യാം. മറ നമ്മൾ പൊളിച്ചു, അപ്പൊ പിന്നെ നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് നമ്മൾ സഹിച്ചേ പറ്റൂ. നമ്മൾ ഇസ്ലാമിലേക്ക് വരിക, ഇസ്ലാം മുറുകെ പിടിക്കുക, എന്നിട്ട് ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഒക്കെ ചെയ്താലും ചിലപ്പോൾ ഉണ്ടായിക്കൂടാനില്ല പരീക്ഷണം എന്നുള്ള, പക്ഷെ നമുക്ക് സമാധാനിക്കാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇസ്ലാമിക നിയമങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ചെയ്യാവുന്നിടത്തോളം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. ഇതൊന്നുമില്ല, അങ്ങ് പോകന്നെ ഗൾഫിലോ ബോംബിലോ എവിടെയെങ്കിലും കുട്ടികളെ അങ്ങനെ കയറൂര്, ഇവിടുന്ന് എത്ര ചോദിച്ചാലും കൊടുക്കണം, എന്ത് ഡ്രസ് വേണമെങ്കിലും കൊടുക്കണം, ഏത് മോഡലപ്പ് ഇറങ്ങണം ഒക്കെ കാണിച്ചു കൊടുക്കണം അല്ലേ. നല്ല മുഖമൊക്കെ അമ്മയായിരിക്കും കൂടിട്ടോ, കൂടെയുള്ള മകള് 14 വയസ്സ് ലെഗിൻസ് ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ കൂർത്ത ചെരുപ്പിട്ടിട്ട് വീഴാൻ പോയത് ആചാരി. നല്ല തറവാട്ടിലെ പെൺകുട്ടികളാ, എന്താ അവസ്ഥ, വൃത്തികെട്ട വേഷം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളാകണം. ഇസ്ലാം കുറച്ച് പൈസ ഉണ്ടാകുമ്പോ ഇസ്ലാമിനോട് ധിക്കാരമുള്ള വേഷങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് വരിക. പൈസ കൂടുമ്പോൾ അതൊക്കെ വരുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ മറക്കുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അയ്സ് അൽഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ ശിർക്ക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഹ്ദുൽ മൻ ഖദറൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. وصلى الله على نبينا محمد وعلى اله وصحبه وسلم. واخر دعوانا الحمد لله رب العالمين.